ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സബ്കാ ബീമ സബ്കി രക്ഷ ഇൻഷുറൻസ് നിയമഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. വികസിത് ഭാരത് ജി റാം ജി ബിൽ ചർച്ചയ്ക്ക് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മറുപടി നൽകും. രണ്ടു ദിവസത്തെ ഒമാൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മസ്കറ്റിലെത്തി. സംസ്ഥാനത്തെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിൽ എന്യൂമറേഷൻ ഫോമുകൾ തിരികെ സ്വീകരിക്കുന്ന അവസാന ദിവസം ഇന്ന്. തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേള നാളെ സമാപിക്കും. ഇന്ന് 72 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ദേശീയ ജൂനിയർ സ്കൂൾ മീറ്റിൽ കേരളത്തിന് കന്നിക്കിരീടം. വാർത്തകൾ വിശദമായി. സബ്കാ ബീമ സബ്കി രക്ഷ ഇൻഷുറൻസ് നിയമഭേദഗതി ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ചൊവ്വാഴ്ചയും രാജ്യസഭ ഇന്നലെയും ബില്ലിന് അംഗീകാരം നൽകി. വിശദാംശങ്ങളിലേക്ക്.
1938 ഇൻഷുറൻസ് നിയമം, 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നിയമം, 1999 ഇൻഷുറൻസ് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റി നിയമം എന്നിവ ഭേദഗതി ചെയ്യുന്നതാണ് ബിൽ. ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളിലെ പ്രത്യക്ഷ വിദേശ നിക്ഷേപ പരിധി 74% നിന്ന് 100% ഉയർത്താൻ ബില്ലിൽ നിർദ്ദേശമുണ്ട്. രാഷ്ട്രത്തിന്റെ വികാസത്തിന് ജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കൃഷിക്കും സമഗ്ര ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമാണെന്ന് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞതായി ബിൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ വ്യാപിപ്പിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ജീവൻ ജ്യോതി യോജന, കൃഷി ബീമാ യോജന എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന ഇൻഷുറൻസ് പദ്ധതികൾ 2014 മുതൽ ആരംഭിച്ചിട്ടുണ്ടെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ ചർച്ചയ്ക്ക് ലോക്സഭയിൽ ഇന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മറുപടി നൽകും. ബിൽ ചർച്ച ഇന്നലെ രാത്രി വൈകിയാണ് അവസാനിച്ചത്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് അനുസൃതമായാണ് ബിൽ അവതരിപ്പിച്ചത്. ഓരോ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിലിന് നിയമപരമായ അവകാശം ഗ്രാമീണ കുടുംബങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് ബില്ലിലെ വ്യവസ്ഥകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനാവശ്യമായ തുക കേന്ദ്രവും സംസ്ഥാനങ്ങളും 60-40 അനുപാതത്തിൽ നൽകണമെന്നാണ് ബിൽ നിർദ്ദേശിക്കുന്നത്. ഒമാനിലെ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകിട്ട് മസ്കറ്റിലെത്തി. മൂന്ന് രാജ്യ സന്ദർശനത്തിന്റെ അവസാന പാദത്തിലാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ ചർച്ച ചെയ്തു. ഇന്ത്യയും ഒമാനും സ്വതന്ത്ര വ്യാപാര കരാറായ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന ചരിത്രപരമായ ദിവസമാണ് ഇന്ന്. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ഒമാൻ വ്യാപാരമന്ത്രി കൈസ് അൽ യൂസഫും ഒമാൻ സുൽത്താന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവയ്ക്കുന്നത്. മസ്കറ്റിലെത്തിയ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സമൂഹം ഊഷ്മളമായി വരവേറ്റു. ഒമാൻ സുൽത്താനുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരുമായും നരേന്ദ്രമോദി ചർച്ച നടത്തും. ഒമാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായും പ്രധാനമന്ത്രി സംവദിക്കും. OTT ഉള്ളടക്കം സെൻസർ ബോർഡ് ഫിലിം സർട്ടിഫിക്കേഷന്റെ അധികാരപരിധിക്ക് പുറത്തായിരിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. 2021 ഇൻഫർമേഷൻ ടെക്നോളജി നിയമങ്ങളുടെ മൂന്നാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് OTT ഉള്ളടക്കം നിയന്ത്രിക്കുന്നതെന്ന് ഡോക്ടർ മുരുകൻ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യരക്ഷാ മന്ത്രാലയവും മൈഭാരതും ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശീയതല ഓൺലൈൻ മത്സരങ്ങളിൽ പങ്കാളികളാകാൻ കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വന്ദേമാതരം ഉപന്യാസ രചന, പെയിന്റിംഗ്, വന്ദേമാതര ആലാപനം എന്നീ ഇനങ്ങളിൽ ഈ മാസം 31 വരെ പങ്കെടുക്കാം. സംസ്ഥാനത്തെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിൽ എന്യൂമറേഷൻ ഫോമുകൾ തിരികെ സ്വീകരിക്കുന്ന അവസാന ദിവസം ഇന്നാണ്. ഇന്നുകൂടി ലഭിക്കുന്ന ഫോമുകൾ ഉൾപ്പെടുത്തി ഈ മാസം 23 കരട് വോട്ടർപട്ടിക പ്രസിദ്ധീകരിക്കും. ഇന്നലെ വൈകിട്ട് 6 വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,78,50,000 മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 99.99% ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ ഒഴികെ എല്ലാ ജില്ലകളും 100% ഡിജിറ്റൈസേഷൻ പൂർത്തീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വെളിപ്പെടുത്തി. ഈ ജില്ലകൾ ഇന്ന് 100% ഡിജിറ്റൈസേഷൻ പൂർത്തീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 25,00,000 തൊട്ടടുത്താണ്. സമഗ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിൽ പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ കരട് വോട്ടർപട്ടിക പ്രസിദ്ധീകരിച്ചു. 15,506 സ്ത്രീകളും 13,001 പുരുഷന്മാരും ഉൾപ്പെടെ 28,507 വോട്ടർമാർ കരട് വോട്ടർപട്ടികയിലുണ്ട്. ഗോവ വിമോചന സമരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോയ ധീര സമര പോരാളികളുടെ കുടുംബാംഗങ്ങളെ ഗോവ വിമോചന ദിനമായ നാളെ ലോക്ഭവനിൽ ആദരിക്കും. വൈകിട്ട് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കറും പങ്കെടുക്കും.
1961 ഗോവ വിമോചന സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര പോരാട്ട ചരിത്രത്തിലെ നിർണായകാധ്യായമായിരുന്നു. പോർച്ചുഗീസ് കൊളോണിയൽ ആധിപത്യം അവസാനിപ്പിച്ചാണ് ഈ സമരം വിജയം കണ്ടത്. ഗോവ വിമോചന സമരത്തിൽ പങ്കെടുത്തവരെ കേന്ദ്ര ഗവൺമെന്റ് സ്വാതന്ത്ര്യസമര സേനാനികളായി അംഗീകരിച്ചിട്ടുണ്ട്. സമരത്തിൽ പങ്കെടുത്തവരിൽ കാസർകോട്ടെ കെ വി നാരായണൻ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ വിജയിൽ പങ്കെടുത്ത മലയാളി ലഫ്റ്റനന്റ് പി കെ എൻ പിള്ളയെയും ചടങ്ങിൽ പ്രത്യേകം ആദരിക്കും. ഇന്നലെ കോഴിക്കോട്ടെ ഗോവ വിമോചന സമര അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചാലപ്പുറം കേസരി ഭവനിൽ സമരസേനാനികളുടെ കുടുംബസംഗമവും ആദരണ ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു. സമരസേനാനികളുടെ കുടുംബാംഗങ്ങളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദരിച്ചു. ചടങ്ങിൽ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അധ്യക്ഷനായിരുന്നു.
തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേള നാളെ സമാപിക്കും. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേള ഇനി രണ്ടു നാൾ കൂടി. വെള്ളിയാഴ്ച വൈകിട്ട് 6 നിശാഗന്ധിയിലായിരിക്കും സമാപന ചടങ്ങുകൾ. മേളയുടെ 7 ദിവസമായ ഇന്ന് 72 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തുന്നത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ 8 ചിത്രങ്ങളാണ് ഇന്ന് വിവിധ തിയേറ്ററുകളിൽ എത്തുന്നത്. അന്താരാഷ്ട്ര വിഭാഗത്തിലെ ഇറ്റ് വാസ് ജസ്റ്റ് എൻ ആക്സിഡന്റ് ഇന്ന് വൈകിട്ട് 3 പ്രദർശിപ്പിക്കും. ഫുൾ പ്ലേറ്റ്, ഹെർത്ത് ആൻഡ് ഹോം, സോങ്സ് ഓഫ് ഫോഗോട്ടൻ ട്രീസ് എന്നീ ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമ നവ് വിഭാഗത്തിൽ ഇന്ന് എത്തുന്നുണ്ട്. മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 7 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്.
ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
4 ഓസ്കാർ പുരസ്കാരം നേടിയ ക്ലാസിക് ചിത്രം ഓൾ ദി പ്രസിഡന്റ്സ് മെന്നും ഇന്ന് പ്രദർശിപ്പിക്കും. നിശബ്ദ ചിത്രമായ സംസാര, ഇന്ത്യൻ സിനിമ നൌവിൽ ഫുൾ പ്ലേറ്റ്, ഹെർത്ത് ആൻഡ് ഹോം എന്നീ ചിത്രങ്ങളുടെ പ്രദർശനവും ഇന്നാണ്. മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ ശേഷിപ്പ്, അന്യരുടെ ആകാശങ്ങൾ, സമസ്തലോക, മോഹം, ശവപ്പെട്ടി, അംബ്രോസിയ, ചാവുകല്യാണം എന്നീ ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. നേരത്തെ അനുമതി നിഷേധിച്ച ബീഫും പലസ്തീൻ 36, വാജിബ് തുടങ്ങിയ ചിത്രങ്ങളും ഇന്നത്തെ സവിശേഷതയാണ്. മലയാള സിനിമ ദേശീയ സെമിനാർ ഉച്ചയ്ക്ക് നടത്തും.
ശബരിമല സ്വർണ്ണത്തട്ടിപ്പിനെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുറത്തിറക്കിയ പാരഡി ഗാനം അവഹേളനപരമാണെന്ന പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തു. തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ പരാതി മുൻനിർത്തിയാണ് കേസ്. ഗാനരചയിതാവ്, ഗായകൻ, നിർമ്മാതാവ് എന്നിവർക്കും സ്റ്റുഡിയോയ്ക്കും എതിരെയാണ് കേസ്. ഇന്ന് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് എല്ലാ വർഷവും December 18 ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ തിരുവനന്തപുരം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ന്യൂനപക്ഷ അവകാശ ദിനാചരണ പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഒരു പന്തുപോലും അറിയാതെ ഉപേക്ഷിച്ചു. ലക്നൌ ഏകന സ്റ്റേഡിയത്തിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്നാണ് മത്സരം ഉപേക്ഷിച്ചത്. ദേശീയ ജൂനിയർ സ്കൂൾ മീറ്റിൽ കേരളത്തിന് കന്നിക്കിരീടം. സീനിയർ, സബ് ജൂനിയർ സ്കൂൾ മീറ്റുകളിലും കേരളത്തിനായിരുന്നു ചാമ്പ്യൻ പട്ടം. ഇതോടെ ദേശീയ സ്കൂൾ മീറ്റിൽ കേരളം ട്രിപ്പിൾ കിരീടം സ്വന്തമാക്കി. കണ്ണൂർ സർവകലാശാലയുടെ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. രാവിലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ പി കെ സജിതയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെ ശാസ്താംകോട്ട DB കോളേജിലേക്ക് പ്രിൻസിപ്പലായി മാറ്റി നിയമിച്ചു. ഡെപ്യൂട്ടേഷനിലാണ് അദ്ദേഹത്തെ രജിസ്ട്രാറായി നിയമിച്ചിരുന്നത്. ഭാരതാംബ വിവാദത്തിൽ അനിൽകുമാർ സസ്പെൻഷനിലായിരുന്നു. കാസർഗോഡ് ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഇന്നും നാളെയും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ, പ്രശ്നങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ RH പവിത്ര ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികളിൽ തീരുമാനമെടുക്കാൻ LDF ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. കോർപ്പറേഷനിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്നും വികസിത കോഴിക്കോടിനായി യഥാർത്ഥ പ്രതിപക്ഷമായി തുടരുമെന്നും BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു അറിയിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെയും UDFന് അധികാരം ലഭിച്ച മുനിസിപ്പാലിറ്റികളിലെയും പദവികളിലേക്ക് അംഗങ്ങളെ തീരുമാനിക്കാൻ മുസ്ലിം ലീഗ് ജില്ലാ പാർലമെന്ററി ബോർഡ് യോഗവും ഇന്ന് ചേരും. കോർപ്പറേഷനിലെ കോൺഗ്രസ് കൌൺസിൽ പാർട്ടി ലീഡറായി മനക്കിൽ ശശിയെ തെരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി മില്ലി മോഹനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സബ്കാ ബീമ, സബ്കി രക്ഷ, ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. വികസിത് ഭാരത് ജി റാം ജി ബിൽ ചർച്ചയ്ക്ക് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മറുപടി നൽകും. 2 ഒമാൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മസ്കറ്റിലെത്തി. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എന്യൂമറേഷൻ ഫോമുകൾ തിരികെ സ്വീകരിക്കുന്ന അവസാന ദിവസം ഇന്ന്. തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേള നാളെ സമാപിക്കും. ഇന്ന് 72 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ദേശീയ ജൂനിയർ സ്കൂൾ മീറ്റിൽ കേരളത്തിന് കന്നിക്കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.